നിങ്ങൾ കേൾക്കുന്നത് ടാഗോറിന്റെ തിരഞ്ഞെടുത്ത 30 കഥകൾ. രചന രവീന്ദ്രനാഥ് ടാഗോർ. ശബ്ദം നൽകിയത് സ്വാതി പത്മ. 2022 മനോരമ ബുക്സ്. 1. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും. റാണിഹട്ടിലെ വലിയ വീട്ടിൽ ജന്മി ശാരദാശങ്കറുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വിധവയ്ക്ക് രക്തബന്ധുക്കൾ ആരും തന്നെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാം ഓരോരുത്തരായി മരിച്ചുപോയിരുന്നു. ഭർത്താവോ മകനോ ഇല്ലെന്നിരിക്കെ ഭർത്താവിന്റെ വീട്ടിലും തനിക്ക് സ്വന്തം എന്ന് വിളിക്കുവാൻ അവർക്ക് ആരുമില്ലായിരുന്നു. പക്ഷെ ഒരു കൊച്ചു ബാലനുണ്ടായിരുന്നു, അവരുടെ ഭർത്തൃസഹോദരന്റെ മകൻ. അവൻ അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു. അവൻ ജനിച്ചതിനുശേഷം അമ്മ ദീർഘകാലം രോഗിണിയായിരുന്നു. അങ്ങനെ അവനെ കുഞ്ഞമ്മ കാദംബിനിയാണ് വളർത്തിയത്. അന്യരുടെ കുഞ്ഞിനെ വളർത്തുന്നവർ കൂടുതൽ സമർപ്പിതരാകാറുണ്ടല്ലോ. അവകാശങ്ങളോ സാമൂഹികമായ അവകാശവാദങ്ങളോ അവിടെ പ്രശ്നമാകാറില്ല. സ്നേഹബന്ധമല്ലാതെ ഒന്നും ഉണ്ടാവില്ല അവിടെ. നിയമപരമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാവതല്ല സ്നേഹബന്ധം. അങ്ങനെ വേണമെന്ന് അത് അഭിലഷിക്കാറുമില്ല. അത്രയ്ക്ക് അനിശ്ചിതമായി കടപ്പെട്ടിരിക്കയാൽ അതിനാകെ ചെയ്യാനാവുന്നത് ഇരട്ടി തീക്ഷ്ണതയോടെ സ്നേഹിക്കുക എന്നതു മാത്രം. ഹതാശയായ ഒരു വിധവയുടെ സ്നേഹം മുഴുവനും കാദംബിനി ഈ കുട്ടിയിൽ ചൊരിഞ്ഞു. ശ്രാവണമാസത്തെ ഒരു രാത്രിയിൽ പെട്ടെന്നവൾ മരിക്കും വരെ. എന്തുകൊണ്ടെന്നറിയില്ല, അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചു. കാലം മറ്റെല്ലായിടത്തും അതിന്റെ ജൈത്രയാത്ര തുടർന്നു. ലോലവും സ്നേഹം തുളുമ്പുന്നതുമായ ഈ ഒരു ചെറുഹൃദയത്തിൽ മാത്രമേ അതിന്റെ ഘടികാരം നിലച്ചുള്ളൂ. പോലീസ് അറിഞ്ഞേക്കുമെന്നു കരുതി സംഗതി രഹസ്യമാക്കി വെച്ചു. ശവം ദഹിപ്പിക്കുവാനായി ജന്മിയുടെ ബ്രാഹ്മണരായ 4 ജോലിക്കാർ ഉടനെ തന്നെ അതവിടെ നിന്നും എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. മനുഷ്യവാസമുള്ളിടത്തുനിന്ന് വളരെ അകലെയായിരുന്നു റാണിഹട്ടിലെ ശ്മശാനം. അവിടെ ഒരു കുളത്തിനരികിൽ ഒരു കുടിലും അതിനടുത്തായി ഒരു കൂറ്റൻ ആൽമരവും. ആ വിശാലമായ തുറസിൽ അവയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. പണ്ട് അവിടെ ഒരു നദി ഒഴുകിയിരുന്നു. വറ്റിവരണ്ട നദീമാർഗത്തിൽ ഒരിടത്ത് കുഴിച്ചാണ് കുളം നിർമ്മിച്ചത്. സ്ഥലവാസികൾക്ക് ഈ കുളം ഇപ്പോൾ ഒരു പുണ്യ ജലസ്രോതസ്സാണ്. 4 പേരും കൂടി ശവം കുടിലിനുള്ളിൽ വച്ചിട്ട് ചിതയൊരുക്കുന്നതിനുള്ള വിറക് വരുന്നതും കാത്തിരിപ്പായി. കാത്തിരിപ്പ് വളരെ നീണ്ടുപോകുന്നുവെന്ന് തോന്നിയിട്ട് അവർ അക്ഷമരായി. വിറക് ഇത്രയ്ക്ക് വൈകാൻ കാരണമെന്തെന്ന് തിരഞ്ഞ് നിതായിയും ഗുരുചരണും പുറപ്പെട്ടു. അതേസമയം വിധുവും വനമാലിയും ശവത്തിന് കാവലും ഇരുന്നു. അതൊരു ഇരുണ്ട വർഷകാല രാത്രിയായിരുന്നു. ജലം നിറഞ്ഞു ചീർത്ത മേഘങ്ങൾ. ആകാശത്ത് ഒരു നക്ഷത്രത്തെ പോലും കാണാനില്ല. ഇരുണ്ട കുടിലിൽ അവർ രണ്ടുപേരും നിശബ്ദരായിരുന്നു. അവരിലൊരാൾ തീപ്പെട്ടിയും ഒരു മെഴുകുതിരിയും മേൽമുണ്ടിൽ പൊതിഞ്ഞു കരുതിയിരുന്നു. തണുത്ത അന്തരീക്ഷത്തിൽ അവർക്ക് തീപ്പെട്ടിക്കോലുരച്ചു കത്തിക്കാനായില്ല. അവർ കൂടെ കൊണ്ടുവന്നിരുന്ന റാന്തൽ വിളക്ക് കെട്ടുപോവുകയും ചെയ്തിരുന്നു. ഏറെ നേരം നിശബ്ദമായി ഇരുന്നിട്ട് അവരിൽ ഒരുവൻ പറഞ്ഞു, ഒന്ന് പുകയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ. ഭായി, തിരക്കിൽ നാം എല്ലാം മറന്നു. ഞാൻ ഓടിപ്പോയി അല്പം സംഘടിപ്പിക്കാം, അപരൻ പറഞ്ഞു. ഒരു നിമിഷം പോലും ഞാൻ വൈകില്ല. അത് കൊള്ളാം, അയാളുടെ മനസ്സിലിരിപ്പ് കണ്ടിട്ട് വിധു പറഞ്ഞു, ഞാനിവിടെ തനിച്ചിരിക്കണമെന്നാണോ? അവർ വീണ്ടും നിശബ്ദരായി. 5 നിമിഷങ്ങൾ ഒരു മണിക്കൂർ പോലെ തോന്നി. വിറകു തേടിപ്പോയ രണ്ടുപേരെ അവർ ഉള്ളാലെ ശപിക്കാൻ തുടങ്ങി. പുകയും വലിച്ച് വർത്തമാനവും പറഞ്ഞ് അവർ എവിടെയോ സുഖമായി ഇരിക്കുന്നുണ്ടാവും, സംശയമില്ല. അതങ്ങനെ തന്നെയാണെന്ന് അവർക്കുടനെ തീർച്ച വന്നു. ഒരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല. ചീവിടുകളും തവളകളും കുളത്തിനു ചുറ്റുമിരുന്ന് തോരാതെ കരയുന്നതൊഴികെ. അതാ മഞ്ചം ചെറുങ്ങനെയൊന്ന് അനങ്ങിയെന്ന് തോന്നി. ശവം ഒരു വശത്തേക്ക് ചരിഞ്ഞതുപോലെ. വിധുവും വനമാലിയും കിടുകിടാതിരക്കാനും പ്രാർത്ഥനകൾ ഉരുക്കഴിക്കാനും തുടങ്ങി. അടുത്ത നിമിഷം ഒരു ദീർഘനിശ്വാസമാണ് അവർ കേട്ടത്. രണ്ടുപേരും ഉടനെ പുറത്തേക്ക് കടന്ന് ഗ്രാമത്തിലേക്ക് പാഞ്ഞു. 2-3 നാഴിക ചെന്നപ്പോൾ തങ്ങളുടെ ചങ്ങാതിമാർ കൈകളിൽ റാന്തലുകളുമായി മടങ്ങുന്നത് അവർ കണ്ടു. സത്യത്തിൽ അവർ പുകവലിക്കാനായി തന്നെയാണ് പോയിരുന്നത്. വിറകിന്റെ കാര്യത്തിൽ അവർ ഒന്നും ചെയ്തിരുന്നില്ല. കീറിയടുക്കിക്കൊണ്ടിരുന്ന വിറക് താമസിയാതെ എത്തുമെന്ന് അവർ അവകാശപ്പെട്ടു. കുടിലിൽ സംഭവിച്ചതെന്തെന്ന് വിധുവും വനമാലിയും അപ്പോൾ വിശദീകരിച്ചു. ശുദ്ധ അസംബന്ധമെന്ന് പറഞ്ഞാണ് നിതായിയും ഗുരുചരണും അതു തള്ളിക്കളഞ്ഞത്. ഏൽപ്പിച്ച കൃത്യത്തിൽ നിന്നും ഓടിപ്പോന്ന അവരെ രണ്ടുപേരെയും അവർ രോഷത്തോടെ ശകാരിച്ചു. ശ്മശാനത്തിലെ കുടിലിലേക്ക് 4 പേരും താമസിയാതെ മടങ്ങിയെത്തി.
Sample complete. Ready to continue?